ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ജോസ്ന ജോസ്. പ്രധാന വാർത്തകൾ. 2025 ധനകാര്യ ബിൽ ലോക്സഭ പാസാക്കി. നികുതിദായകർക്ക് മുൻപില്ലാത്ത വിധത്തിലുള്ള ഇളവുകൾ ഉറപ്പാക്കുന്ന ബില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി. സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തനാനുമതി നൽകിക്കൊണ്ടുള്ള സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി. പരിഷ്കരിച്ച 10-ാം ക്ലാസ് പാഠപുസ്തകങ്ങളുടെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വയനാട്ടിൽ ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് അനുമതിയില്ലാതെ ആരോഗ്യ പരീക്ഷണം നടത്തുന്നുവെന്ന വാർത്തയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ആരോഗ്യവകുപ്പ്. ഉയർന്ന താപനിലയുടെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. 2025 ധനകാര്യ ബിൽ ലോക്സഭ പാസാക്കി. സുഗമമായ വ്യാപാരവും നികുതിദായകർക്ക് മുൻപില്ലാത്ത വിധത്തിലുള്ള ഇളവുകളും ഉറപ്പാക്കുന്നതാണ് ബില്ലെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ദുരന്ത നിവാരണ ഭേദഗതി ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ ഓരോ പൌരന്മാരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. 15-ാം കേരള നിയമസഭയുടെ 13-ാം സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്ന് സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തന അനുമതി നൽകിക്കൊണ്ടുള്ള സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി. വിശദമായ ചർച്ചകളും പഠനങ്ങളും നടത്തിയ ശേഷമാണ് ബിൽ അവതരിപ്പിക്കുന്നതെന്നും സർവകലാശാലകളിൽ സർക്കാർ നിയന്ത്രണം ഉറപ്പാക്കുമെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു.
ആരോഗ്യകരമായ മത്സരത്തിന് നമ്മുടെ പൊതു സംവിധാനങ്ങളെ കെൽപ്പുള്ളവയാക്കി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സ്വകാര്യ മേഖലയ്ക്ക് അവസരം നൽകിക്കൊണ്ട് അവരുടെ സാധ്യതകൾ കൂടി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രയോജനപ്പെടുത്തുന്നത്. ഒരു വൈജ്ഞാനിക സമൂഹം എന്ന ദിശയിലേക്ക് അതിവേഗം നീങ്ങുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിനാവശ്യമായ നിലയിലാണ് ഈ സ്വകാര്യ സർവകലാശാല ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്.
കേരള വ്യാവസായിക അടിസ്ഥാന സൌകര്യ വികസന ഭേദഗതി ബിൽ, കേരള ധനകാര്യ ബിൽ, സർവകലാശാല നിയമങ്ങളുമായി ബന്ധപ്പെട്ട 2 ഭേദഗതി ബില്ലുകൾ, കേരള സ്പോർട്സ് ഭേദഗതി ബിൽ എന്നിവയും സഭ ഇന്ന് ചർച്ച ചെയ്തു. കേരളത്തിൽ അണക്കെട്ടുകളുടെ സമീപത്തുള്ള വീടുകൾക്ക് പെർമിറ്റ് നൽകുന്നതിനുള്ള മുൻ ഉത്തരവ് പിൻവലിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ പറഞ്ഞു. ഡാം സുരക്ഷാ നിയമം നടപ്പിലാക്കിയപ്പോൾ വീടുകൾക്ക് പെർമിറ്റ് നമ്പർ ലഭിക്കുന്നില്ലെന്ന വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് പ്രതിപക്ഷത്ത് നിന്ന് മോൻസ് ജോസഫാണ് നോട്ടീസ് നൽകിയത്. ഉത്തരവ് പിൻവലിച്ചതായുള്ള മന്ത്രിയുടെ പ്രഖ്യാപനത്തെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാൻ നിരവധി നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി ടൌൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിക്കുമെന്ന് മന്ത്രി കെ രാജൻ. അതേസമയം പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഗുണഭോക്തൃ ലിസ്റ്റിൽ പേര് ഉൾപ്പെടുത്തുന്നതിനുള്ള അപ്പീലപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ ദീർഘിപ്പിച്ച് സർക്കാർ ഉത്തരവായി. ഉത്സവകാലങ്ങളിൽ വിമാനക്കമ്പനികൾ വൻതുക ടിക്കറ്റ് നിരക്കായി ഈടാക്കുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിമാന ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച് വ്യോമയാന മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾക്ക് പൊതുസൌകര്യം ഒരുക്കുന്നതിന് സർക്കാർ സഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് നിയമസഭയിൽ പറഞ്ഞു. വയനാട്ടിൽ ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് അനുമതിയില്ലാതെ ആരോഗ്യ പരീക്ഷണം നടത്തുന്നുവെന്ന വാർത്തയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്കുമാണ് മന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. മാനന്തവാടിയിൽ ആദിവാസി ഊരുകളിൽ മെൻസ്ട്രൽ ഹെൽത്ത് കിറ്റ് പരീക്ഷിക്കാൻ നീക്കമുണ്ടായെന്ന വാർത്തയെ തുടർന്നാണ് നടപടി. യുഎസ് ആസ്ഥാനമായ ബയോമെഡിക്കൽ ലാബാണ് പരീക്ഷണം നടത്തുന്നത്. പരിഷ്കരിച്ച 10-ാം ക്ലാസ് പാഠപുസ്തകങ്ങളുടെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, കെ എൻ ബാലഗോപാൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കൊടകര കുഴൽപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി BJPക്ക് എത്തിച്ച പണമാണ് ഇതെന്ന പോലീസ് വാദം ED തള്ളി. ആലപ്പുഴയിലെ തിരുവിതാംകൂർ പാലസ് എന്ന വസ്തു വാങ്ങുന്നതിന് ധർമ്മരാജ് എന്നയാൾ ഡ്രൈവർ വശം കൊടുത്തയച്ച പണം ഒരു സംഘം തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച രേഖകൾ ധർമ്മരാജ് ഹാജരാക്കിയതായും കുറ്റപത്രത്തിൽ പറയുന്നു. 2 സ്ത്രീകൾ ഉൾപ്പെടെ 23 പേരാണ് കേസിലെ പ്രതികൾ. സപ്ലൈകോയുടെ റംസാൻ ഫെയറുകൾക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. മാർച്ച് 30 വരെ നടക്കുന്ന ഫെയറുകളിൽ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 40% വരെ വിലക്കുറവുണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ആലത്തൂർ കോടതിയിലാണ് 132 സാക്ഷികളും 30-ലധികം ശാസ്ത്രീയ തെളിവുകളും ഉൾപ്പെടുത്തി 480 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. കേസിലെ ദൃക്സാക്ഷി മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലാൻ ഉപയോഗിച്ച ആയുധത്തിൽ നിന്നും പ്രതി ചെന്താമരയുടെ DNA കണ്ടെടുത്തിട്ടുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
വികസിത രാഷ്ട്രം എന്ന കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ രാജ്യത്തെ യുവാക്കൾ പൂർണ്ണമായും സജ്ജരാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നെഹ്റു യുവകേന്ദ്ര സംഗതൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചൂട് വർദ്ധിച്ചുവരുന്ന സാഹചര്യം കണക്കിലെടുത്ത് കോഴിക്കോട് നഗരത്തിന് പ്രത്യേക ഹീറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നു. നഗരസഭയും ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളും മൂടാടി ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
നഗരത്തിൽ പ്രത്യേക വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കും. പൊതുമാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡുകൾ തുടങ്ങിയവയിൽ താൽക്കാലിക കൂളിംഗ് സെന്ററുകൾ സ്ഥാപിക്കും. പ്രാഥമിക ആരോഗ്യകേന്ദ്രങ്ങളും കുടുംബാരോഗ്യകേന്ദ്രങ്ങളും പ്രത്യേക ഹീറ്റ് ക്ലിനിക്കുകൾ സജ്ജമാക്കും. കാർഷിക മേഖലയിൽ ചൂടുമൂലമുള്ള ആഘാതം കുറക്കുന്നതിന് പ്രത്യേക പദ്ധതികൾ നടപ്പാക്കും. രൂക്ഷമായ വേനലിലും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകും. നഗരത്തിൽ തീപിടുത്ത സാധ്യത കുറക്കുന്നതിന് വിഫലമായ പ്രചരണം സംഘടിപ്പിക്കുകയും പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുകയും ചെയ്യും. നഗരത്തിലെ പച്ചപ്പ് വർദ്ധിപ്പിക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. മിയാവാക്കി മാതൃകയിൽ ചെറിയ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് വനവൽക്കരണം നടത്തും.
സംസ്ഥാനത്ത് താപനില ഉയരുന്ന പശ്ചാത്തലത്തിൽ കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം വരും മണിക്കൂറിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. 20-ാമത് തുരീയം സംഗീതോത്സവത്തിന് കണ്ണൂർ പയ്യന്നൂരിൽ അല്പസമയത്തിനകം തിരിതെളിയും. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് ഉദ്ഘാടനം ചെയ്യും. ജൂലൈ 13 വരെയാണ് സംഗീതോത്സവം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ഇത്തവണ തുടർച്ചയായ 111 ദിവസമാണ് തുരീയം സംഗീതോത്സവം. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തുരീയം സംഗീതോത്സവം പത്മഭൂഷൺ ഡോക്ടർ TV ഗോപാലകൃഷ്ണന്റെ സംഗീത കച്ചേരിയോടെയാണ് തുടക്കമാവുക. സംഗീതോത്സവത്തിൽ പത്മവിഭൂഷൺ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസ്യ, പത്മവിഭൂഷൺ ഡോക്ടർ L.സുബ്രഹ്മണ്യം, സഞ്ജയ് സുബ്രഹ്മണ്യം, മാതംഗി സത്യമൂർത്തി, P ഉണ്ണികൃഷ്ണൻ, രമേശ് നാരായണൻ, വൈക്കം വിജയലക്ഷ്മി തുടങ്ങി പ്രമുഖർ പങ്കെടുക്കും.
IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. അഹമ്മദാബാദിൽ രാത്രി 7:30 മത്സരം. ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ IB ഉദ്യോഗസ്ഥ മേഘാമധുവിന്റെ സംസ്കാരം പത്തനംതിട്ട കോന്നിയിലെ വീട്ടുവളപ്പിൽ നടന്നു. അതേസമയം മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിനും IBക്കും പരാതി നൽകുമെന്നും മേഘയുടെ പിതാവ് പറഞ്ഞു. ശബരിമലയിലെ വഴിപാട് രസീത് സംബന്ധിച്ച മോഹൻലാലിന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. രസീത് വിവരങ്ങൾ പരസ്യപ്പെടുത്തിയത് ദേവസ്വം ഉദ്യോഗസ്ഥരല്ല. വഴിപാടൊടുക്കുമ്പോൾ കൌണ്ടർ ഫോയിൽ മാത്രമാണ് സൂക്ഷിക്കുക. രസീതിന്റെ ബാക്കി ഭാഗം വഴിപാട് നടത്തുന്ന ആൾക്ക് കൈമാറുമെന്നും ഇതാണ് മാധ്യമങ്ങൾ വഴി പ്രചരിച്ചതെന്നും ബോർഡ് വ്യക്തമാക്കി. ലോക ജലദിനത്തോടനുബന്ധിച്ച് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിസ്ഥിതി സംഗമത്തിന് സമാപനം. ജലസുരക്ഷ, പരിസ്ഥിതി പുനഃസ്ഥാപനം, മാലിന്യ പരിപാലനം, നെറ്റ് സീറോ കാർബൺ കേരളം എന്നീ മികച്ച മാതൃകകളെ ഉൾപ്പെടുത്തിയാണ് സംഗമം സംഘടിപ്പിച്ചത്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരിസ്ഥിതി സംഗമം ഉദ്ഘാടനം ചെയ്തത്. യാക്കോബായ സഭയുടെ പുതിയ അധ്യക്ഷൻ ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ സ്ഥാനാരോഹണം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 8:30 ലെബനനിലെ അച്ചാനയിലുള്ള സെന്റ് മേരീസ് പാത്രിയാർക കത്തീഡ്രലിൽ ആണ് ചടങ്ങുകൾ. മുൻ കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ, ബെന്നി ബെഹനാൻ MP, BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ അൽഫോൺസ് കണ്ണന്താനം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ഭവന നിർമ്മാണ ബോർഡിന്റെ കൊച്ചിയിലെ മറൈൻ എക്കോ സിറ്റി നിർമ്മാണം ഈ വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി K. രാജൻ. നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന പദ്ധതി പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 2025 ധനകാര്യ ബിൽ ലോക്സഭ പാസാക്കി. നികുതിദായകർക്ക് മുൻപില്ലാത്ത വിധത്തിലുള്ള ഇളവുകൾ ഉറപ്പാക്കുന്ന ബില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി. സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തനാനുമതി നൽകിക്കൊണ്ടുള്ള സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി. പരിഷ്കരിച്ച 10-ാം ക്ലാസ് പാഠപുസ്തകങ്ങളുടെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വയനാട്ടിൽ ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് അനുമതിയില്ലാതെ ആരോഗ്യ പരീക്ഷണം നടത്തുന്നുവെന്ന വാർത്തയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ആരോഗ്യവകുപ്പ്. ഉയർന്ന താപനിലയുടെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.